ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഇനി ഒരു ദിവസം കൂടി മാത്രം. പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്കും ആദ്യഘട്ട പരിശീലനം ചൊവ്വാഴ്ച ആരംഭിക്കും. വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ അനുവദിച്ച സമയപരിധി നാളെ അവസാനിക്കും. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ രാജ്യത്തെ പെട്രോൾ ഡീസൽ എൽപിജി ക്ഷാമമില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഓർലിയൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ രണ്ടാം സെമിയിൽ ഇഷാറാണി ബറുവ തായ്ലന്റ് താരത്തെ ഇന്ന് നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾ ഇന്നലെ പത്രിക സമർപ്പിച്ചു. ശേഷിക്കുന്ന സ്ഥാനാർത്ഥികൾ നാളെ പത്രിക നൽകും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ചൊവ്വാഴ്ചയാണ്. പത്രികാ സമർപ്പണം ആരംഭിച്ചതുമുതൽ ഇതുവരെ 607 നാമനിർദ്ദേശ പത്രിക ലഭിച്ചതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലെ വിവരം. ഡെസ്ക് റിപ്പോർട്ട്.
സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മിക്ക മണ്ഡലങ്ങളിലും ഇന്നലെ തന്നെ ശക്തമായി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പര്യടനം ബുധനാഴ്ച ആരംഭിക്കും. കോഴിക്കോട്ട് തിരഞ്ഞെടുപ്പ് റാലിയോടെയായിരിക്കും പ്രചാരണമെന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് അറിയിച്ചു. വൈകിട്ട് കോഴിക്കോട് ബീച്ചിലാണ് റാലി. ദേശീയ സംസ്ഥാന നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ചെന്നിത്തല അറിയിച്ചു. എൽഡിഎഫ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മുതൽ ജില്ലകളിലെ പര്യടനം ആരംഭിക്കും. ഏപ്രിൽ 3 വരെ 48 കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രി എത്തും. സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി, സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, എ വിജയരാഘവൻ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് എന്നിവരടക്കം പ്രമുഖരും പൊതുയോഗങ്ങളിൽ സംബന്ധിക്കും. പത്തനംതിട്ടയിലാണ് പ്രചാരണത്തിന് തുടക്കമിടുന്നത്. എൻഡിഎയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ദേശീയ നേതാക്കൾ കേരളത്തിലെത്തും. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലായിരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് എന്നിവരടക്കം പ്രമുഖരും പ്രചാരണത്തിനെത്തും. ഈ മാസം അവസാനത്തോടെ ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും സംസ്ഥാനത്തെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഇന്നലെ സ്ഥാനാർത്ഥികളുടെ 3 പട്ടികയും പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ 11 പേരുണ്ട്. ഇതോടെ എൻഡിഎ 140 സീറ്റിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു.
നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്കും ചൊവ്വാഴ്ച ആദ്യഘട്ട പരിശീലനം ആരംഭിക്കുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. ഇവർക്ക് പോസ്റ്റൽ ബാലറ്റ് ഫോം സമർപ്പിക്കാൻ ക്രമീകരണം ഏർപ്പെടുത്തും. രണ്ടാംഘട്ട ട്രെയിനിംഗ് നടത്തുന്ന കേന്ദ്രത്തിലെ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററിലായിരിക്കും വോട്ടിംഗ്. സെക്കൻഡ്, തേർഡ് പോളിംഗ് ഓഫീസർമാരുടെ പരിശീലനം രണ്ടാംഘട്ടത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതിയതായി പേര് ചേർക്കാൻ അനുവദിച്ച സമയപരിധി നാളെ അവസാനിക്കും. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ഇസിഐ നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത്തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. എറണാകുളം ജില്ലയിൽ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് 5142 പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്തു. പൊതുജനങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങളും പരാതികളും അറിയിക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം ഹെൽപ്പ് ലൈൻ ആരംഭിച്ചു. പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട പരാതികൾ സി വിജിൽ ആപ്പ് വഴിയോ mcc@gmail.com എന്ന മെയിൽ വിലാസത്തിലോ അയയ്ക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഹരിതചട്ടം കർശനമാക്കുന്നതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെ സൈൻ പ്രിന്റിംഗ് സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. കൊല്ലത്തുനിന്ന് നീരജ്ലാൽ.
പ്രചാരണ സാമഗ്രികളിൽ പരിസ്ഥിതി മലിനീകരണത്തിനിടയാക്കുന്ന നിരോധിത വസ്തുക്കളുടെ ഉപയോഗം തടയാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ജില്ലാതല എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹെൽത്ത് സ്ക്വാഡും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗീകരിച്ച 100% പുനഃചംക്രമണം ചെയ്യാനാവുന്ന പോളി, എത്തലീൻ, കോട്ടൺ തുണി എന്നിവ മാത്രമേ പ്രചാരണത്തിന് ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശം പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. നിരോധിത വസ്തുക്കളായ PVC, പോളിസ്റ്റർ, കൊറിയൻ ക്ലോത്ത് എന്നിവ വിൽക്കുന്നതായി കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകി. വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുമെന്നും നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് 50,000 രൂപ വരെ പിഴ ഈടാക്കുമെന്നും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മുന്നറിയിപ്പ് നൽകി.
നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന സ്വീപ് ഇംഗിറ്റ് കണ്ണൂർ ക്യാമ്പയിന്റെ ഭാഗമായി പൊതുജനപങ്കാളിത്തം ഉറപ്പാക്കുന്ന പരിപാടികൾ വൈകിട്ട് പയ്യാമ്പലം ബീച്ചിൽ ആരംഭിക്കും. ദീപശിഖ തെളിയിക്കൽ, മണൽശില്പം ഒരുക്കൽ, ഫ്ളാഷ് മോബ് എന്നിവ ഉണ്ടാവും. പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ എൽപിജി ക്ഷാമമില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. റിഫൈനറികളിലെ ആഭ്യന്തര എൽപിജി ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. പൊഴുതുവയ്പ്പിനും കരിഞ്ചന്തയ്ക്കുമെതിരെ കർശന നടപടിയെടുക്കാൻ മന്ത്രാലയം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. കേരളത്തിന് 20% അധിക വാണിജ്യ എൽപിജി സിലിണ്ടർ കൂടി അനുവദിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം സംസ്ഥാനത്തിന് കത്ത് നൽകി. നാളെ മുതൽ അധിക വിഹിതം ലഭ്യമാകും. ഇതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുൻപ് നൽകിയിരുന്ന വിഹിതം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും കത്തിൽ പറയുന്നു. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, ക്യാന്റീനുകൾ, കമ്മ്യൂണിറ്റി അടുക്കള എന്നിവയ്ക്ക് ഇതോടെ കൂടുതൽ സിലിണ്ടറുകൾ ലഭ്യമാകും. ഇസ്രായേലിലെ ഡിമോണ സിറ്റിയിൽ ആണവ നിലയത്തിൽ ഇറാൻ മിസൈലാക്രമണം നടത്തിയെന്ന അവകാശവാദത്തിൽ അസാധാരണ ആണവ വികിരണം ഉണ്ടായതായി കണ്ടെത്താനായിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അറിയിച്ചു. സാഹചര്യങ്ങൾ ഏജൻസി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഡയറക്ടർ ജനറൽ റഫേൽ മരിയാനോ ഗ്രോസി അറിയിച്ചു. അതിനിടെ ഹോർമൂസ് കടലിടുക്ക് 48 മണിക്കൂറിനകം ഭീഷണികളില്ലാതെ പൂർണ്ണമായി തുറന്നില്ലെങ്കിൽ കനത്ത ആക്രമണം ആരംഭിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടാകുമെന്ന് ട്രൂത്ത് സോഷ്യൽ വഴി നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ചിലയിടങ്ങളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ വളർത്തുപക്ഷികളുമായി അടുത്ത് ഇടപഴകുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ രാജാറാം ആവശ്യപ്പെട്ടു. പക്ഷികളിൽ നിന്നും പക്ഷികളിലേക്കാണ് സാധാരണഗതിയിൽ രോഗം പടരുന്നത്. രോഗബാധിത പ്രദേശങ്ങളിൽ വളർത്തുപക്ഷികളെ കൊന്നൊടുക്കുന്ന നടപടി തുടരുകയാണ്. ആലപ്പുഴയിൽ പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നിയന്ത്രണങ്ങൾ തുടരും. കോഴിക്കോട് പെരുവയൽ പഞ്ചായത്തിൽ 12 പേരിൽ കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഓർലിയൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ രണ്ടാം സെമിയിൽ ഇന്ത്യയുടെ ഇഷാറാണി ബെറുവ തായ്ലന്റ് താരത്തെ ഇന്ന് നേരിടും. ഫൈനലിൽ ഈ മത്സരത്തിലെ വിജയിയെ ജാപ്പനീസ് താരം നൊസോമി ഒക്കുഹാര നേരിടും. ഇന്നലെ ഫ്രാൻസിലെ പലേസ് ദസ് സ്പോർട്സിൽ ആദ്യ സെമിയിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയെ തോൽപ്പിച്ചാണ് ഒക്കുഹാര ആദ്യ ഫൈനലിസ്റ്റായത്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയോട് പരാജയപ്പെട്ടു. കൊച്ചിയിൽ 1-3 ഗോളിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവി. സീസണിൽ 6 മത്സരങ്ങൾ കളിച്ച ടീമിന്റെ 5 തോൽവിയാണിത്. കാസർകോട്ടെ BLO മുഹമ്മദ് സവാദിന്റെ മരണത്തിൽ ജില്ലാ ഭരണകൂടം അതിയായ ദുഃഖമറിയിച്ചു. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിൽ സവാദിന്റെ പ്രവർത്തനം മികച്ചതായിരുന്നുവെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ അറിയിച്ചു. സംഭവത്തെപ്പറ്റി വിശദമായ അന്വേഷണത്തിന് പോലീസിന് നിർദ്ദേശം നൽകിയതായും കളക്ടർ അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ICUവിൽ ഉണ്ടായ തീപിടുത്തത്തെപ്പറ്റി ചില മാധ്യമങ്ങളിൽ വരുന്ന തുടർ വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. ICUവിൽ ഉണ്ടായിരുന്ന 32 രോഗികളെ 15 മിനിറ്റ് കൊണ്ട് സുരക്ഷിതമായി മാറ്റുകയും അഗ്നിശമനികൾ ഉപയോഗിച്ച് തീ അണയ്ക്കുകയും ചെയ്തു. തീപിടുത്തമുണ്ടായപ്പോൾ മാറ്റിയതുകൊണ്ടാണ് മരണമുണ്ടായതെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി. പൈങ്കുനി ഉത്രം ഉത്സവത്തിനായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. നാളെയാണ് ഉത്സവത്തിന്റെ കൊടിയേറ്റം. April 1 ഉത്സവ ചടങ്ങുകൾ പൂർത്തിയാക്കി നടയടയ്ക്കും. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് തീർത്ഥാടകർക്ക് ദർശനം നടത്താവുന്നതാണ്. കണ്ണൂരിൽ 4 നടത്തിവന്ന മന്ത്രാംഗം കൂത്ത് വലിയ കൂടിയാട്ടത്തോടെ സമാപിച്ചു. തഞ്ചാവൂർ സൌത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും നാളെ വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. തൃശൂർ എടക്കഴിയൂരിൽ വീട്ടിലെ പ്രസവത്തിനുശേഷം ചികിത്സയിൽ കഴിയുകയായിരുന്ന യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. മരിച്ച മുഹസിനയുടെ ഭർത്താവ് ഇബ്രാഹിമിനെയാണ് ചവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാകുറ്റം ചുമത്തി. ഇന്ന് ലോക ജലദിനം. ശുദ്ധജലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എല്ലാവർക്കും ശുദ്ധജലവും ശുചിത്വവും ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ 1993 ഐക്യരാഷ്ട്ര സംഘടന ജലദിനാചരണത്തിന് തുടക്കമിട്ടത്. സ്ത്രീകളുടെയും പ്രാദേശിക സമൂഹത്തിന്റെയും പങ്കാളിത്തത്തോടെ ജലസംരക്ഷണ പ്രവർത്തനം നടപ്പാക്കുകയെന്ന ഉദ്ദേശത്തോടെ ജലവും ലിംഗഭേദവും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഇനി ഒരു ദിവസം കൂടി മാത്രം. പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്കും ആദ്യഘട്ട പരിശീലനം ചൊവ്വാഴ്ച ആരംഭിക്കും. വോട്ടർപട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ അനുവദിച്ച സമയപരിധി നാളെ അവസാനിക്കും. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ LPG ക്ഷാമമില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഓർലിയൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ രണ്ടാം സെമിയിൽ ഇഷാറാണി ബെറുവ തായ്ലന്റ് താരത്തെ ഇന്ന് നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.